ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
குருஸ்மரணையோடு கடோபனிஷத் திதீய திருதீய வல்லி ஆன தொடங்குனது. அதில் நாலஞ்சு மந்திரம் ஞாபகம் வாய்க்கா. ഇതിന് ആദ്യ ഭാഗമില്ല, വേറെ പുസ്തകമുണ്ടോ? ഇരിക്കുന്ന പുസ്തകത്തിലെ ആദ്യ പന്ത്രണ്ട് ലൈൻ ഇല്ല. ഇതിനകത്ത് വൃതം പിബന്ധ സുഹൃതസ്യ ലോകേ, തൃതീയ വല്യാണ്. വൃതം പിബന്ധ സുഹൃതസ്യ ലോകേ ഗുഹാം പ്രവിഷ്ട പരമേ പരാർത്ഥേ ഛായാതപൗ ബ്രഹ്മവിദോ വദന്തി പഞ്ചാഗ്നയോ യേ ച തൃണാചികേതാഃ அக்ஷரம் பிரம்ம யத் பரம் அபயம் திதீர்ஷதாம் பாரம் நாசிகேதம் சகேமஹி ஆத்மானம் ரதினம் வித்தி சரீரம் ரதமேவதோ புத்திம் து சாரதிம் வித்தி மன பிரக்ரஹமேவச இந்திரியாணி ஹயானாஹுர் விஷயான் தேஷு கோச்சரான் ஆத்மேந்திரிய மனோயுக்தம் யுக்தேன மனசா சதா கஸ்யேந்திரியாணி அவஸ்யானி துஷ்டாத்மா இவ சாரதேஹே யஸ்து விஜ்ஞானவான் பவதி அமனஸ்க சதாசுசி நசத்தத்பதமாப்னோதி சம்சாரம் ஜாதி கச்சதி யஸ்து விஜ்ஞானவான் பவதி சமனஸ்க சதாசுசி சது தத்பதமாப்னோதி யஸ்மாத் பூயோ ந ஜாயதே விஜ்ஞானசாரதிர் யஸ்து மனப்ரக்ரஹவான் நரஹ ஸ்வத்வனப்பரம் ஆப்னோதி தத் விஷ்ணோஹ பரமம் பதம் இந்திரியேப்யப் பராஹ்யர்த்தா அர்த்தேப்யஸ்ச பரம் மனஹ மனசஸ்து பரா புத்திர் புத்தேராத்மா மகான் பரஹ புருஷான்ன பரம் கிஞ்சித். திருதீய வல்லி இவ்வளவு ஒரு சோத்யம் வச்சிட்டுண்டு. ஓங்காரத்தில அகாரம் ஈஸ்வரனை சூச்சிப்பிக்கும் என்னாலோ பண்ணது. പക്ഷേ മാണ്ഡുക്യോപനിഷത്തിൽ മകാരം വൈശ്വാനരൻ അഥവാ വിശ്വനാണെന്നല്ലേ സൂചിപ്പിക്കുന്നത്. ഇവിടെ മകാരത്തെയാണ് ഈശ്വരൻ അഥവാ പ്രാജ്ഞൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും എങ്ങനെ ശരിയാകും? പ്രണവനിരുക്തി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമാണ് സംസ്കൃതത്തിൽ. അതിന് ഓങ്കാരത്തിന് 108 വ്യാഖ്യാനങ്ങൾ അതിന് ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. താളികള ഗ്രന്ഥമാണ്. കാശിയിൽ താമസിച്ചിരുന്ന ഒരു പണ്ഡിതനാണ് ഈ ഗ്രന്ഥം എഴുതിയത്. അതായത് കാശിയിന് ഗംഗ ഒഴുകുന്നത് ഓങ്കാരത്തിന്റെ ആകൃതിയിൽ നിന്നാണ്. അപ്പോൾ ഈ കാശിയുടെ തീരത്ത് തപസ് ചെയ്തിരുന്ന ഒരു സന്യാസി, അപ്പോൾ ഓങ്കാരത്തിന് വളരെയധികം, ഓങ്കാരം നമ്മൾ സാധാരണ സംസ്കൃതത്തിൽ എഴുതുന്ന ഒരു ലിപിയുണ്ടല്ലോ, ഈ ലിപി കൂടാതെ വളരെയധികം ലിപികളും, കാരണം അവിടെ ഗംഗ ഒഴുകുന്ന ഒരു പ്രത്യേക ആകൃതിയിലാണ് കാശിയിൽ നിന്നിട്ട് പോയിട്ടുള്ളവർക്കറിയാം. അപ്പൊ അത് ഓം എന്ന് പറയുന്ന ഓങ്കാരത്തിന്റെ ഒരു ലിപിയുടെ ആകൃതിയിലാണെന്നും അദ്ദേഹത്തിന്റെ ഒരു തപസ്സിന്റെ ഫലമാണ് എന്ന് പറഞ്ഞ് ഈ ഓങ്കാരത്തിന്റെ 108 വ്യാഖ്യാനം ഉപയോഗിച്ച് അതിനൊരു തത്വമസി മഹാവാക്യം ത്തിനനുസരിച്ച് ഓങ്കാരത്തെ വ്യാഖ്യാനിച്ചു. അങ്ങനെയാണ് മാണ്ഡുക്യോപനിഷത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. അപ്പോൾ ഓരോ വിദ്വാൻമാര് ഓരോ തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ആ 108 വ്യാഖ്യാനം ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഞാനതിങ്ങനെ ഒരു കണ്ട് ഓർമ്മ വന്ന് അതൊരു നല്ല വ്യാഖ്യാനമായി തോന്നുന്നു. കാരണം അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് സപ്രമാണ്, അക്ഷരാണാം അകാരോസ്മി എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നുണ്ട് ഗീതയിൽ. ഓമിലാദ്യ അക്ഷരമായ അകാരത്തിന് പരമാത്മാവായിട്ടും, പിന്നെ ദ്വിതീയം ഈശ്വരനേക്കാൾ രണ്ടാമത്താണല്ലോ ജീവൻ, അതുകൊണ്ട് ഊ ജീവവാചകമായിട്ടും ന് എന്ന് പറയുന്നത് ഐക്യവാചകമായിട്ടും അത് ദാക്ഷിണാത്യ സമ്പ്രദായം അനുസരിച്ചാണ്. തത്വമസിയിലെ അസിയെ ഐക്യ അർത്ഥത്തിൽ എടുക്കുന്നു. സാധാരണ ഉത്തരാഹന്മാർ, അതായത് വടക്കേന്ത്യ, അവർ വ്യാഖ്യാനിക്കുന്ന തത്വം അസി, തത്വപരമാത്മാവ് ത്വം ജീവാത്മാവ് അസി ക്രിയാപദമായിട്ട് ആകുന്നു എന്നാണ്. പക്ഷെ നമ്മുടെ ഈ ദക്ഷിണ ഭാരതത്തിൽ പ്രചാരമുള്ള ഒരു സമ്പ്രദായത്തിലാണ് ഈ അസി എന്ന് പറഞ്ഞാൽ ഐക്യം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പലതരത്തിൽ ഈ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി 108 വ്യാഖ്യാനങ്ങൾ ഓങ്കാരത്തിൽ, അത് രണ്ടു തരത്തിലൊന്ന്, തത്വബോധത്തിന് വേണ്ടി പിന്നെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട്. ഓം പ്രണവെന്ന് പറയുന്ന രണ്ടു തരത്തിലും ഉപയോഗിക്കുന്നതാണ്. ഒന്ന് ഉപാസനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, ഒന്ന് തത്വവിചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആ രണ്ടു തരത്തിലുമായിട്ട് ഇങ്ങനെ വ്യാഖ്യാനം എഴുതിയ ഒരു പുസ്തകമുണ്ട്, താളിയോല ഗ്രന്ഥമാണ്. അപ്പോൾ അതിലിങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഇങ്ങനെ പറയുന്നുണ്ട്, മാണ്ഡവ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഇത്തരം ഇതിനൊക്കെ പലരും അവരവരുടെ യുക്തിബോധമൊക്കെ അനുസരിച്ച് പലതരത്തിലും വ്യാഖ്യാനിക്കും. അതേ ശരി തന്നെയാണ്, പ്രാജ്ഞൻ അജ്ഞനും ഒന്നിനെയും ഈശിക്കാത്തവനല്ലേ, പക്ഷെ സർവജ്ഞനും സർവീശ്വരനും ആണെന്ന് എന്തിനു പറയുന്നു എന്ന്. അത് ഈ പ്രാജ്ഞനെ സംബന്ധിച്ച് മാത്രമല്ല, ഈ രണ്ടു തരത്തിലുള്ള അഭിപ്രായം എല്ലാത്തിനെ കുറിച്ചും പറയും. അതായത് ഉപാധിക്കനുസരിച്ച് ആത്മാവിനെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം അതിന് നിരുപാധികമായി അല്ലെങ്കിൽ സാത്വികമായ ഉപാധിയോടുകൂടി, താമസമായ ഉപാധിയോടുകൂടി, രാജസമായ ഉപാധിയോടുകൂടി എല്ലാം പലയിടത്തും ചർച്ച ചെയ്യും. അപ്പോൾ ഒരിടത്ത് സർവജ്ഞനെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ സാത്വികമായ ഉപാധിയോടുകൂടിയ ആത്മചൈതന്യത്തിനെയാണ് സർവജ്ഞനെന്ന് പറയുന്നത്. ഒരിടത്ത് അജ്ഞനെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ താമസ ഉപാധിയോടുകൂടിയിരിക്കുന്ന അതിനെയാണ് അവിടെ വിവക്ഷിക്കുന്നത്. അത് വിവക്ഷയാണ് ആ പറയുന്ന സന്ദർഭത്തിൽ പറയുന്ന ആളിൻ്റെ അല്ലെങ്കിൽ വ്യാഖ്യാതാവിൻ്റെ വിവക്ഷയനുസരിച്ചിട്ടാണ്. അങ്ങനെ ഒരേ തത്വത്തെ തന്നെ അജ്ഞനെന്നും സർവജ്ഞനെന്നും എല്ലാം പറയുന്നു. അപ്പോൾ സർവജ്ഞനെന്ന് പറയുന്നതിന് ഇത് അവിടെ തന്നെ മാണ്ഡവ്യത്തിൻ്റെ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ പറയും, സർവവും ബീജാവസ്ഥയിലിരിക്കുന്നു. അത് ഇവിടെയും പറയും ഒരു സന്ദർഭത്തിൽ, സുഷുപ്തിയിൽ അല്ലെങ്കിൽ അവ്യാകൃതാവസ്ഥയിൽ സർവവും അവിടെ ബീജാവസ്ഥയിലിരിക്കുകയാണ്. അപ്പം സർവത്തെയും ബീജാവസ്ഥയിൽ വഹിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു, അതുകൊണ്ട് സർവജ്ഞൻ എന്ന് പറയാം. എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്, ഒന്ന് പ്രകടമല്ലെന്നേ ഉള്ളൂ. അർത്ഥത്തിൽ സർവജ്ഞൻ എന്ന് പറയും. അതേസമയം ആവരണ സ്വഭാവത്തോടുകൂടി ഇരിക്കുന്നതുകൊണ്ട്, അതിൽ ഒന്നും പ്രകടമാകാതെ ആവരണ സ്വഭാവത്തോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് അജ്ഞനെന്നും പറയാം. ഇതെല്ലാം വിഭിന്ന സന്ദർഭങ്ങളിൽ പറയും. അത് ആ വിവക്ഷയ്ക്കനുസരിച്ചും സന്ദർഭം അനുസരിച്ചും ഈ അർത്ഥങ്ങളെല്ലാം യോജിപ്പിച്ച് മനസ്സിലാക്കണം. ഇതിനൊന്നും പരസ്പര വൈരുദ്ധ്യമില്ല. സുഷുപ്തി വേദാന്തികളുടെ വാദം എന്താണ്? കിടന്നുറങ്ങിയാൽ ജീവൻ ഈശ്വരനെ പ്രാപിക്കും എന്നാണോ അവർ പറയുന്നത്? ഈ സുഷുപ്തി വേദാന്തി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊരു വേദാന്തി ഇല്ല. പിന്നെ വേദാന്തം എന്ന് പറയുമ്പോൾ അത് വേദാന്തം, വേദത്തെ പ്രത്യേകിച്ച് ഉപനിഷത്തുകളെ പ്രമാണമായി സ്വീകരിക്കുന്ന എല്ലാവരും വേദാന്തികളാണ്. അത് അദ്വൈതികൾ മാത്രമല്ല വേദാന്തി എന്ന് പറയും. നമ്മൾ സാധാരണ അങ്ങനെ പറയും, അദ്വൈതികളും വിശിഷ്ടാദ്വൈതികളും ബാക്കി എല്ലാവരും വേദാന്തികളാണ്. കാരണം വേദാന്തത്തെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു. നമ്മൾ സാധാരണ വേദാന്തി എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് അദ്വൈതകളെയാണ്. അദ്വൈതികളല്ല, അദ്വൈതികളും വേദാന്തികളും തന്നെ. വേദത്തെ പ്രമാണമായി സ്വീകരിച്ച, വേദത്തിന് വിശേഷിച്ച് അതിന്റെ ഉപനിഷത് ഭാഗത്തെ പ്രമാണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം വേദാന്തികളായിരുന്നു. അതില് ഇവിടെ സുഷുപ്തിയെ കുറിച്ച് പ്രത്യേകിച്ച്, അത് വേദാന്തത്തിന്റെ ഒരു പ്രക്രിയ, പ്രത്യേകിച്ചൊരു അദ്വൈതികളല്ല. അവിടെ വേദാന്തികളെന്നുള്ളതല്ല, അദ്വൈതികളെന്നാണ്. അപ്പൊ ഈ അദ്വൈതത്തിൽ പല പല തരത്തിലുള്ള പ്രക്രിയകൾ, അതായത് വിചാര പദ്ധതികളുണ്ട്. അതിലൊന്നാണ് ഒരു സുഷുപ്തിയിൽ വിദ്യ ഇല്ല എന്നും മറ്റും പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിപ്പോ ധാരാളം പ്രക്രിയകളുണ്ട്. ശങ്കരാചാര്യരുടെ നേരിട്ടുള്ള ശിഷ്യന്മാര് തന്നെ വ്യാഖ്യാനങ്ങൾ എഴുതിയപ്പോ ഭാമതി അതിനെ പിന്തുടരുന്ന വ്യാഖ്യാനങ്ങൾ അത് വേറെയാണ്. പത്മവാദാചാര്യരുടെ വ്യാഖ്യാനത്തിൽ അവരുടേതായ ശൈലികൾ വേറെ എന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അദ്വൈതം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടെ അദ്വൈതമാണ്, അല്ലാതെ എല്ലാവർക്കും കൂടെ ഒരു അദ്വൈതമില്ല. കാരണം എന്തുകൊണ്ട്? ഇപ്പോ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയുന്നു, അപ്പൊ ഇതാണ് ശരിയായ അദ്വൈതം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എനിക്ക് മനസ്സിലായത് ഞാൻ പറയുന്നു, കേട്ടോണ്ടിരിക്കുന്നവരും അവരവരുടെ സംസ്കാരവും വാസനയനുസരിച്ച് അതിനെ ഉൾക്കൊള്ളുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ് നമ്മുടെ അദ്വൈതം, അല്ലാതെ എല്ലാവർക്കും കൂടെ ഒരു അദ്വൈതം ഇല്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ശിഷ്യന്മാര് തന്നെ അദ്വൈതത്തെ വ്യാഖ്യാനിച്ചപ്പോൾ വേറെ വേറെ രീതിയിൽ വന്നു. അത് അദ്വൈതത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഏത് ശാസ്ത്രത്തെ സംബന്ധിച്ചായാലും ദ്വൈതമായാലും വിശിഷ്ടാദ്വൈതമായാലും ഓരോരുത്തരും ഗുരുക്കന്മാരിൽ നിന്ന് അവരവരുടെ സംസ്കാരമനുസരിച്ചാണ് ഉൾക്കൊള്ളുന്നത്. ശ്രീബുദ്ധന്റെ ഉപദേശം തന്നെ അതിനുദാഹരണമാണ്. അത് തന്നെ ബുദ്ധൻ പറഞ്ഞ ഒരേ ഒരു വാചകം, സർവം ക്ഷണികം ക്ഷണികം, സുലക്ഷണം സുലക്ഷണം എന്ന് തുടങ്ങുന്ന ഒരു പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട് ശ്രീബുദ്ധന്റെ എന്ന് പറയുന്ന ഒരു വാക്യം. ഈ ഒരൊറ്റ വാക്യത്തെ ശിഷ്യന്മാര് മനസ്സിലാക്കിയതാണ് ശ്രൗത്രാന്തികന്മാര്, വൈഭാഷികന്മാര്, യോഗാചാര്യന്മാര്, മാധ്യമികന്മാര്. പിന്നെ അതിൽ പല ഭേദങ്ങൾ ഇങ്ങനെയായിട്ട് ഒരുപാട് തിരിഞ്ഞു, പ്രധാനമായിട്ടും നാലായിട്ട് തിരിഞ്ഞു. അപ്പൊ അത് ബുദ്ധൻ പറഞ്ഞത് ഒരേ ഒരു വാചകം, അതിനെ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അത് നാലായിട്ട് തിരിഞ്ഞു. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന പല വാദങ്ങളും ആണ് അവർ പറയുന്നത്. ഇതേ രീതി എല്ലാ ശാസ്ത്രങ്ങളിലുമാണ്. ഏത് ശാസ്ത്രമെടുത്താലും, നമ്മുടെ ആസ്തിക നാസ്തിക ദർശനങ്ങൾ ഏതെടുത്താലും, അദ്വൈതത്തിൽ വളരെയധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത് കൊണ്ട് അത് വളരെ പ്രകടമായിട്ടുണ്ട്. അപ്പയ്യ ദീക്ഷിതർ എന്ന് പറഞ്ഞു, നമ്മുടെ ദക്ഷിണേന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന വളരെ പ്രസിദ്ധനായ തമിഴ്നാട് സ്വദേശിയായ ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വേദാന്തത്തിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, സിദ്ധാന്ത ലേശ സംഗ്രഹം. അപ്പോ അതിൽ ഇതുപോലെയുള്ള ധാരാളം പ്രക്രിയകളെ മലയാളത്തിൽ ആ പുസ്തകമില്ല, സംസ്കൃതത്തിലും ഹിന്ദിയിലും എല്ലാം ഉണ്ട്. ധാരാളം അദ്വൈതത്തിൽ വരുന്ന ഓരോരോ വിചാര രീതികൾ, അതായത് ഇപ്പോൾ ഓരോ കാര്യത്തിലും ഓരോ ആചാര്യന്മാർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. മുക്തി എന്താണ്, ജ്ഞാനം എന്നാൽ എന്താണ്, എങ്ങനെ മുക്തി ഉണ്ടാകുന്നു, ജ്ഞാനത്തിനും മുക്തിക്കും തമ്മിലുള്ള ബന്ധം, മുക്തിയുടെ സ്വരൂപം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർവചിക്കുമ്പോൾ അവരവരുടെ ശൈലിയിൽ നിർവചിക്കും. അത് സ്വാഭാവികമാണ്, നമ്മൾ ഉൾക്കൊള്ളുന്നത് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഈ സുഷുപ്തിയെക്കുറിച്ച് ഒരു പ്രത്യേക തരത്തിൽ പറയുന്ന ഒരു ചിന്താഗതി അദ്വൈതത്തിലുണ്ട്. അതിന് മറ്റ് പ്രക്രിയകൾ പോലെയുള്ള അതിന് പ്രത്യേകിച്ചൊരു മഹത്വം ഒന്നും പറയാനില്ല. മറ്റ് പലതരത്തിലുള്ള ചിന്താഗതികൾ പോലെ ഭാമതി പ്രസ്ഥാനം, വിവരണ പ്രസ്ഥാനം, വാർത്തിക പ്രസ്ഥാനം, ഇങ്ങനെയൊക്കെ പല പ്രസ്ഥാനങ്ങളിലുള്ളതിൽ വാർത്തിക പ്രസ്ഥാനത്തിന് പ്രാധാന്യം കൊടുത്ത് പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്ന ഒന്നാണ് ഈ സുഷുപ്തിയിൽ അജ്ഞാനം നിലനിൽക്കുന്നില്ല എന്നും മറ്റും പറയുന്ന ഒരു വാദം. അത് കർണാടക സ്വദേശിയായ ഒരു സച്ചിദാനന്ദേന്ദ്ര സംയമി അദ്ദേഹമാണ് അതിന് പ്രചാരം കൊടുത്തത്. അത് ബാംഗ്ലൂർ സ്കൂൾ ഓഫ് വേദാന്ത എന്ന പേരിൽ അത് വളരെ പ്രചാരം നേടിയിട്ടുള്ളതാണ്. അത് പഠിപ്പിക്കുന്നതിനുള്ള ഇതുമൊക്കെ കർണാടക ദേശത്തുണ്ട്. പുസ്തകങ്ങളും സംസ്കൃതത്തിലെല്ലാം ധാരാളമുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്. അത് കൂടുതൽ വേണമെങ്കിൽ അത്തരം ബുക്കുകളൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇതെല്ലാം കൂടെ വായിച്ച് സംഗതി ബുദ്ധിയെ കെടുത്തി കളയരുത്, കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അതും ഇതുമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയം തോന്നുന്നു അതാണോ ഇതാണോ എന്നുള്ളത്. ഇതൊക്കെ ഒരു സമന്വയാത്മകമായി മനസ്സിലാക്കുന്നതാണ് നല്ലത്. കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആശയക്കുഴപ്പം വരും, കാരണം പിന്നെ പരസ്പര വിരുദ്ധമെന്ന് തോന്നും ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. പിന്നെ ഏതെങ്കിലും ഒരു പക്ഷത്തിൽ പിടിക്കും, അത് ശരി ബാക്കിയുള്ള എല്ലാം തെറ്റെന്ന് തോന്നും. അങ്ങനെയൊക്കെയുള്ള ചില കാർക്കശ്യങ്ങളിലും വാശികളിലും ഒക്കെ പെട്ട് ഈ വഴി തന്നെ തെറ്റിപ്പോയ പലരെയും എനിക്ക് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് അബദ്ധങ്ങളൊന്നും ചെന്ന് ചാടരുത്. ഇങ്ങനെയൊക്കെ പല പ്രക്രിയകളുണ്ട്, അതിലൊന്നേ ഉള്ളൂ അത്. അത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്നാണ്. അതുകൊണ്ട് ഈ സുഷുപ്തിവാദം അത് താല്പര്യമുണ്ടെങ്കിൽ വായിച്ച് നോക്കുക, പക്ഷെ ബാലൻസ് തെറ്റിപ്പോരുത്. അങ്ങനെ വേണം വായിക്കേണ്ടത്. കിടന്നുറങ്ങിയാൽ ജീവൻ ഈശ്വരനെ പ്രാപിക്കും എന്നാണ് അവർ പറയുന്നത്. ഉറങ്ങുന്ന സമയത്ത് ജീവൻ ഈശ്വരനെ പ്രാപിക്കുന്നു എന്ന് പറയുന്നത് ശങ്കരാചാര്യ തന്നെയാണ് പറയുന്നത്. അത് ഭാഷ്യങ്ങളിൽ പല ഭാഗത്തും അത് സ്പഷ്ടമായി പറയുന്നുണ്ട്. ജീവൻ സർവോപാധി വിനിർമുക്തനായി, അത് മാണ്ഡിക്യോ ഉപനിഷത്തിന്റെ ഭാഷ്യത്തിൽ വരുന്നുണ്ട്, ഛാന്ദോഗ്യത്തിന്റെ ഭാഷ്യത്തിൽ വരുന്നുണ്ട്, സിംഹോവ വ്യാഘ്രോവ മശകോവ എന്ന് പറയുന്ന മന്ത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, പ്രധാന ഉപനിഷത്തിന്റെ ഭാഷ്യത്തിൽ പറയുന്നുണ്ട്, പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു വാദക്കാരന്റെ അഭിപ്രായമല്ല. സുഷുപ്തിയിൽ ജീവൻ സർവോപാധി വിനിർമുക്തനായി ആ പരമാത്മ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. അത് അദ്വൈതത്തിന്റെ ഒരു പ്രധാനമായ സിദ്ധാന്തമാണ്. സർവോപാധികളും നശിച്ച് ഈശ്വര സ്വരൂപിയായി സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് തോന്നും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതുകൊണ്ട് മുക്തനാകുന്നില്ല എന്നാണ്. അപ്പോ അത് സുഷുപ്തിയിൽ മാത്രമല്ല, ജാഗ്രതയിലും ഈശ്വരൻ ഈ ജീവൻ ഈശ്വര സ്വരൂപിയായി സ്ഥിതി ചെയ്യുകയാണ്. സുഷുപ്തിയിൽ മാത്രമല്ല, സുഷുപ്തി ഒരു ദൃഷ്ടാന്തമായിട്ട് അവിടെ എടുത്തു കാണിക്കുന്നു എന്നാണ്. ജാഗ്രതയിലും അദ്വൈത മതമനുസരിച്ച് ജീവൻ ഈശ്വര സ്വരൂപിയായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ പരമാർത്ഥത്തിൽ പറയുന്നത് എന്താണ്? ആ ജീവൻ നിത്യമുക്തനെന്നാണ്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഈ ഭേദങ്ങളെല്ലാം ഈ കൽപ്പിതമാണ്. ജീവൻ ഒരിക്കലും ബന്ധനത്തിലായിട്ടില്ല, അതുകൊണ്ട് വിശേഷിച്ച് മുക്തനായേണ്ട കാര്യമില്ല. ഇതൊക്കെ അദ്വൈതത്തിന്റെ പരമമായ സിദ്ധാന്തങ്ങളാണ്. അപ്പോൾ ബന്ധമില്ല, മോക്ഷമില്ല, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഗുരുവില്ല, ശിഷ്യനില്ല, ഇതാണ് പരമാർത്ഥം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പരമമായ തത്വം അത് തന്നെയാണ്. പക്ഷേ മായ ഉണ്ട്, അജ്ഞാനമുണ്ട്. ആ പരമമായ തത്വത്തെ വിസ്മരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ പരമമായ തത്വത്തെ അറിയുന്നില്ല. അത് മായ കൊണ്ടങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജീവൻ സുഷുപ്തിയിൽ ഈശ്വര സ്വരൂപിയായി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ പരമാർത്ഥമാണ് ജീവൻ. ജാഗ്രതത്തിലും ആ ഈശ്വര സ്വരൂപിയായി സ്ഥിതി ചെയ്യുന്നു. അവസ്ഥാത്രയത്തിലും ആ അവസ്ഥ അതീതനായി സ്ഥിതി ചെയ്യുന്നു എന്നെല്ലാം പറയുന്നത് ആണ് അദ്വൈതം. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല. സുഷുപ്തിയെ ദൃഷ്ടാന്തമായി പ്രത്യേകിച്ചെടുത്ത് പറയും, നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ജീവൻ നിത്യമുക്തനെന്നാണ്. ആത്മാവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയുന്നത് എന്താണ്? അത് നിത്യമുക്തനാണ് എന്ന് പറയുമ്പോൾ ആ പറയുന്നതിനെ അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ് പിന്നീട് അവിടെ ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും സാധനയെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുന്നത്. മറ്റേത് ഇത് പറഞ്ഞാൽ തത്വമസി എന്ന് പറയുമ്പോൾ ഈശ്വരബോധം നമുക്കുണ്ടാകാത്തതുകൊണ്ടാണ് പിന്നെ അവിടെ ജഹൽ ലക്ഷണ ജഹൽ ലക്ഷണ ജഹൽ ജഹൽ ലക്ഷണ എന്നെല്ലാം പറഞ്ഞു, പിന്നെ ലക്ഷണങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു, പിന്നീട് അവിടെ അവസ്ഥാത്രയത്തെക്കുറിച്ച് പ്രാജ്ഞൻ വൈശ്വാനരൻ വിശ്വൻ തൈജസ്സൻ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഒരുപാട് ഒരു പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് ഈ ഒരു വാക്യത്തിൽ നിന്ന് ബോധം ഉണ്ടാകാത്തതുകൊണ്ട് അതിനുള്ള സംസ്കാരം ജീവന്റെ ഉള്ളിലില്ല, വാസനകളെല്ലാം അതിന് തടസ്സമായി നിൽക്കുന്നു, വാക്യ ശ്രവണം കൊണ്ട് അജ്ഞാനം മാറുന്നില്ല. അപ്പോൾ നാനാശാസ്ത്രങ്ങളും അനേക ഗുരുക്കന്മാരും ഒരുപാട് കാര്യങ്ങൾ വരുന്നു. അത് ആ ജീവന് ശ്രോതാവിന് അതിനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ്, എന്നാൽ പരമാർത്ഥം അതല്ലാത്തതുകൊണ്ടല്ല. അതുകൊണ്ട് ഉറക്കത്തിൽ ജീവൻ ഈശ്വര സ്വരൂപയെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് അദ്വൈത സമ്മതമാണ്, എല്ലാവർക്കും സമ്മതമായിട്ടുള്ള കാര്യമാണ്. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്തി വരാൻ നിബോധത, അതിന്റെ വ്യാഖ്യാനമാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇവിടെ തന്നെ പഠിക്കുന്നതാണ്, കടോപനിഷത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നതാണ്, ഇതിനെ തന്നെ മന്ത്രമാണ്, അവിടെ അത് വിശദീകരിക്കും. അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്, മാണ്ഡുക്യകാരികയിൽ ഓങ്കാരോപാസന, വിശ്വനെ തൈജസ്സനും തൈജസ്സനെ പ്രാജ്ഞനും വിനയിപ്പിക്കുവാനും പറയുന്നുണ്ടല്ലോ. പക്ഷേ ഉറങ്ങുവാൻ പോകുമ്പോൾ ഒരു ആലംബനവുമില്ലാതെ ഈ പ്രക്രിയ നമ്മൾ സ്വാഭാവികമായും ചെയ്യുന്നുണ്ടല്ലോ. ഓങ്കാര ഉപാസനയുടെ പ്രക്രിയ എന്താണെന്ന് സ്പഷ്ടമാക്കി തരാം. ഓങ്കാര ഉപാസന എന്ന് പറയുന്നത് അജയസ്വാമിയുടെ പ്രണവബോധം പോലെയുള്ള കൃതികളിൽ ഈ ഓങ്കാര ഉപാസനയെക്കുറിച്ച് അതിന് സുരേഷ് രാജേന്ദ്രസ്വാമികളുടെ വിശദമായ വാർത്തകം വ്യാഖ്യാനങ്ങളെല്ലാം ഉണ്ട്. അതിലെല്ലാം ഈ ഓങ്കാര ഉപാസനയെക്കുറിച്ച് മാത്രം മാണ്ഡുക്യ വംശത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ രീതി തന്നെയാണ്, അത് പ്രത്യേകമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു ക്ലാസിന്റെ ഭാഗമായി ചർച്ച ചെയ്യേണ്ടതല്ല. അകാര ഉകാര മകാരങ്ങളെ വിലയിപ്പിക്കുക, അല്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പോ ഇവിടെ പറയുന്നത് സഹജമായി അത് നടക്കുന്നുണ്ടെന്നാണ്. സഹജമായി നടക്കുന്ന കാര്യമല്ല ഉപാസന എന്ന് പറയുന്നത്, അത് മനസ്സിന്റെ ഭാവനയാണ്. ഉപാസന എന്ന് പറയുന്നതിന് കൃത്രിമമാണ്, സഹജമല്ല. ഞാനും സഹജമാണ്, ഉപാസന കൃത്രിമമാണ്. അതായത് നമ്മൾ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുന്നിടത്താണ് ഉപാസന എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ഇച്ഛാശക്തി വേണം, മനസ്സിന്റെ സ്ഥൈര്യം വേണം, മനസ്സിന്റെ സൂക്ഷ്മത വേണം, മനസ്സിന്റെ ഏകാഗ്രത വേണം, ആ പ്രക്രിയയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ജ്ഞാനവും വേണം, അറിവും വേണം. ബാഹ്യ ആർജിതമായ അറിവ്, ഗുരുവിൽ നിന്നോ ശാസ്ത്രത്തിൽ നിന്നോ ഒരറിവ് സമ്പാദിച്ച് ആ അറിവിന്റെ ഭാവന തുടർന്ന് ചെയ്യുക. നമ്മൾ ഗുരുവിൽ നിന്ന് കേൾക്കുന്നു വിശ്വതൈജസ പ്രാജ്ഞന്മാരെക്കുറിച്ചും അകാര ഉകാര മകാരങ്ങളെക്കുറിച്ചും, ഇന്ന ശബ്ദം ഇന്ന തത്വത്തിന്റെ പ്രതീകമാണ്, ഇന്ന ഒരു ശബ്ദത്തെ മറ്റൊന്ന് ലയിപ്പിക്കണം, അതൊരു നീണ്ട ഭാവനാ പദ്ധതിയാണ്. അത് കേട്ടതിന് ശേഷം നമ്മളതിനെ ശരിയായി ധരിച്ച് മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഏകാഗ്രമായിരുന്നു ആ പറഞ്ഞതിനെ സ്മരിക്കുന്നു, സ്മരിച്ചുകൊണ്ട് ദൃഢമായി ഭാവന ചെയ്യുന്നു. അതാണ് ഓങ്കാര ഉപാസനയെക്കുറിച്ച് പറയുന്നത്. സാധാരണ നമ്മുടെ ഈ അദ്വൈത സമ്പ്രദായം അനുസരിച്ച്, അദ്വൈത സന്യാസ സമ്പ്രദായം അനുസരിച്ചും, അദ്വൈത സന്യാസ സമ്പ്രദായം അനുസരിച്ച് സന്യാസം സ്വീകരിക്കുന്നവരെല്ലാം വിവിധ സന്യാസമാണ് സ്വീകരിക്കുന്നത്. അതായത് ഈ തത്വത്തെ അറിയുന്നതിന് വേണ്ടി സന്യാസം സ്വീകരിക്കുന്നു. വിവിധ വേദിതം ഇച്ഛ, അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ, ഈശ്വരബോധം ഉണ്ടാകുന്നതിന് വേണ്ടി സന്യാസം സ്വീകരിക്കുന്നു. അങ്ങനെ സന്യാസം സ്വീകരിക്കുമ്പോൾ എല്ലാവരും ഉപാസനയ്ക്ക് അധികാരികളാണെന്നാണ് വൈപ്പ്. നമ്മൾ വേദാന്തമൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ ഈ പ്രസംഗിക്കുന്ന കാര്യത്തിനൊന്നും ഈ പറയുന്നവൻ അധികാരിയല്ലെന്നാണ്. അവന് അധികാരിയായിരിക്കുന്നത് ഉപാസനയ്ക്കാണ്. അത് എന്തുപാസന? പ്രണവോപാസന. അതുകൊണ്ട് പൊതുവെ എല്ലാവരെയും ഇതിൽ ഒരു മന്ദ അധികാരികളായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഉത്തമ അധികാരികളായിട്ട് ആരെയും കൽപ്പിച്ചിട്ടില്ല. ഉത്തമാധികാരികളായിട്ട് സുഖബ്രഹ്മർഷിയെ പോലെയൊക്കെയുള്ളവരെ കൽപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം മുമുക്ഷുക്കൾ, മന്ദാധികാരികളാണ്. അപ്പോൾ അവർക്ക് പൊതുവെ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ ഉപാസനകളും പ്രണോപാസനയും മറ്റുമൊക്കെയാണ്. തത്വജ്ഞാനവും മറ്റുമൊക്കെ ഒരു ദൃഢതയ്ക്ക് വേണ്ടി, അതിനുവേണ്ടി മനസ്സിൻ്റെ ഒരിതിനു വേണ്ടി ഒരു തത്വബോധം സാമാന്യമായി പരോക്ഷമായൊരു ജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടിയൊക്കെ അതിനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും മുഖ്യമായിട്ട് അവിടെ ഉപാസനയാണ് നിർദ്ദേശിക്കുന്നത്. അത് പ്രണവോപാസന, ഓങ്കാര ഉപാസന. അതുകൊണ്ട് സാധാരണ ഈ സമ്പ്രദായത്തിൽ, ഈ ശങ്കര പരമ്പരയിൽ പ്രണവോപാസനയുടെ ആണ് സാധാരണ ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. പ്രണവോപാസനയാണ് ഓരോ സമ്പ്രദായങ്ങളിൽ അതാത് ഗുരുക്കന്മാരെ നിശ്ചയിക്കുന്ന ഉപാസനകളാണ്. എന്നാലും അതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, അത് ഇതാണ്, പ്രണവോപാസനയാണ്. അത് ഈ പറയുന്ന രീതിയിലാണ്, ഈ മാണ്ഡുക്യ വംശത്തിലും മറ്റും പറയുന്ന രീതിയിൽ അത് അഭ്യസിക്കാനാണ് പറയുന്നത്. അല്ലാതെ അതിനും പറ്റാത്തവർക്ക് പ്രണവജപം പറയും. ആ ഉപാസനയ്ക്ക് പറ്റാത്തവർ. ഈ ഉപാസനയും ജപവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജപം എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധാഭക്തിയോടുകൂടി മന്ത്രം ജപിച്ചാൽ മതി, നമ്മുടെ ഭാവന ആവശ്യമില്ല. ഈ പറയുന്ന പ്രത്യേകിച്ചൊരു ഉപാസനാ രീതി നമ്മൾ അഭ്യസിച്ച് പിന്നെ അത് അനുഷ്ഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ പറയുന്ന രീതിയിൽ പറഞ്ഞു ലോകാരത്തിന് ഉകാരത്തിൽ ലയിപ്പിക്കണം, അത് അകാരം ഉകാരത്തിൽ ലയിക്കുന്നതായിട്ട് അവിടെ ഭാവന ചെയ്യുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി അങ്ങ് ജപിച്ചാൽ മതി. പക്ഷേ ഉപാസനയ്ക്ക് എങ്ങനെയല്ല, ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് അത് പ്രത്യേകം പഠിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അയാളുടെ മനസ്സിൽ അതിനെ ഉറപ്പിച്ച് എന്നിട്ട് അയാളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം അങ്ങോട്ട് വിലയിക്കുന്നതായിട്ട് മറ്റ് ചെയ്യിച്ച് ഭാവന ചെയ്ത് ആ ഭാവനയിലൂടെ സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരണം എന്നാണ് ഗുരു നിർദ്ദേശിക്കുന്നത്. ശിഷ്യനത് അഭ്യസിച്ച് എത്തിച്ചേരണമെന്നാണ്. ഇനി ഒരാൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്നതിന് കഴിയില്ല, അയാളുടെ മനസ്സുറയ്ക്കുന്നില്ല, ദീർഘസമയം ഇങ്ങനെ ക്രമികമായി ഭാവന ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പറയും, ജപിച്ചോളാൻ പറയും മന്ത്രം. അതൊരു 108 തവണയോ 1000 തവണയോ ഓം ജപിക്കാൻ പറയും. അപ്പോൾ ഇതൊരു സാമ്പ്രദായികമായ അദ്വൈത സമ്പ്രദായത്തിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ഉപാസനാ രീതിയാണ് ഈ ഓംകാര ഉപാസനയും. അത് ഏകദേശമല്ല, നമ്മൾ ഈ ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നത് തന്നെയാണ്. അതൊന്നുകൂടി ഒരു ഗുരു ശിഷ്യന് പറഞ്ഞു ഉറപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറം അതിന് വേറെ രഹസ്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ അദ്വൈത പരമ്പരയിൽപ്പെട്ട സന്യാസിമാര് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ധാരാളം ബുക്കുകളൊക്കെ എഴുതിയും പലതരത്തിൽ ഉള്ള ഉപാസനാ സമ്പ്രദായങ്ങൾ അവർ രൂപീകരിച്ചിട്ടുമുണ്ട്. ഈ ഉപാസനാ രീതി ശങ്കരാചാര്യരുടെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ശങ്കരാചാര്യർ പ്രണവബോധവും മറ്റും എഴുതി എന്നതാണ് ഈ സമ്പ്രദായത്തിലുള്ള വിശ്വാസം. അത് ഇവിടെ പറയുന്നത് ഉറങ്ങാൻ പോകുമ്പോൾ സഹജമായി വരുന്നു എന്നാണ്. ഈ ഭാവന അല്ലെങ്കിൽ ഉപാസന സഹജമായി വരുന്നില്ല, ഉറങ്ങാൻ പോകുമ്പോൾ ജാഗ്രതയിലെ ഈ പ്രവർത്തനങ്ങളെല്ലാം വിട്ട് മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം അവിടെ വിലയിച്ച് എല്ലാം വിലയിച്ച് ഒരു ആവരണത്തിൽ ജീവൻ ഉറങ്ങുന്നു അത്രയേ ഉള്ളൂ. അത് സഹജമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അത് ഉപാസനയല്ല. ഉപാസന ഇവിടെ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ വിലയിപ്പിക്കുന്ന പരിപാടികളൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. സ്വാഭാവികമായി എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് അറിയാനും കഴിയില്ല. ഉറങ്ങുമ്പോൾ ഏത് രീതിയിലാണ് ഉറങ്ങുന്നത്, അകാര ഉപകാരത്തിൽ ലയിക്കുന്നു, അതൊന്നും നമുക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിയുന്നില്ല. അവിടെ അകാര ഉപകാരങ്ങളൊന്നുമില്ല, എല്ലാം വിസ്മരിക്കുന്നു അത്രമാത്രം. അത് സഹജമായ രീതിയാണ്. അപ്പോൾ ഓങ്കാര ഉപാസനയെക്കുറിച്ച് നമുക്ക് പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. ആ പുസ്തകം വായിച്ചു നോക്കുക, കൂടുതൽ മനസ്സിലാക്കുന്നതിന് മണ്ഡപ്യോപനിഷത്ത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ആ കാര്യം വിശദമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.